بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، قال المصنف رحمه الله: فإن قال إن هؤلاء الآيات نزلت في من يعبد الأصنام، وكيف تجعلون الصالحين مثل الأصنام، أم كيف تجعلون الأنبياء أصناما؟ കഴിഞ്ഞ ദിവസം ഷിർക്ക് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന ആളുകൾ, അതിന് തെളിവായി പറയുന്ന വാദങ്ങൾക്ക് മൊത്തത്തിലുള്ള മറുപടി, മുജ്മലായിട്ടുള്ള മറുപടി, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം അവർ പറയുന്ന സംശയങ്ങൾ, അവർ ചോദിക്കുന്ന സംശയങ്ങൾ, അതിന് ഓരോന്നോരോന്നായി ഉത്തരം പറയാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തുടങ്ങുകയുണ്ടായി. അതിൽ ഒന്നാമതായി അവർ പറയുന്ന കാര്യം, അത് എന്തായിരുന്നു? ഞങ്ങൾ ഈ അമ്പിയാക്കളെ കൊണ്ട്, ഔലിയാക്കളെ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ ചോദിക്കുന്ന അള്ളാഹുവിനോടാണ്, ഇവരെ വിളിക്കുന്നു എന്നുണ്ടെങ്കിലും ഉദ്ദേശം അള്ളാഹുവിൻ്റെ സഹായമാണ് എന്ന് പറയുന്ന സംശയം, അതിനുള്ള മറുപടി നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഒന്ന്, അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ മുശ്രിക്കിനും, അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വാദിക്കാം, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള, അവർ അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്, ഈ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ ആലങ്കാരികമായി വിളിക്കുകയാണ് എന്ന് ആർക്കും വാദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയുകയുണ്ടായി, അങ്ങനെയുള്ള ആലങ്കാരികമായ പ്രയോഗമായിരുന്നെങ്കിൽ അങ്ങേയറ്റത്തെ ഞെരുക്കമുണ്ടാകുമ്പോൾ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കണമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല ഈ ആളുകൾ ചെയ്യുന്നത്. മക്കാ മുശ്രിക്കുകൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ വലിയ പ്രയാസം ഉണ്ടാകുമ്പോൾ പോലും അവരെ തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഒരു ആലങ്കാരിക പ്രയോഗമാണെങ്കിൽ ഈ വലിയൻ്റെ പേര് വെറുതെ പറയുന്നു, നാവ് കൊണ്ട് പറയുന്നു, മനസ്സിൽ ഉദ്ദേശമല്ലാണ് എന്നുണ്ടെങ്കിൽ അവർ വലിയ പ്രയാസമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കും. കാരണം അപ്പോൾ ഈ ആലങ്കാരിക പ്രയോഗവും സാഹിത്യവും ഒക്കെ മറന്ന് മനുഷ്യൻ ആത്മാർത്ഥമായി മനസ്സിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവനെയാണ് വിളിക്കുക. ഇങ്ങനെയൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞു. അടുത്തതായി രണ്ടാമത്തെ ഒരു സംശയം ആളുകൾ പറയാൻ സാധ്യതയുള്ളത്, ശിർക്ക് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ, എന്തെങ്കിലും തരത്തിലുള്ള ശുഭഹത്തുകൾ, അതിൽ പെട്ടുപോയിക്കൊണ്ട് ഇത് ശിർക്കാണ് എന്ന ബോധമില്ലാതെ, ചെയ്യുന്നത് തെറ്റാണ് എന്ന ധാരണയില്ലാതെ ശിർക്കിൽപ്പെട്ടുപോയിട്ടുള്ള ആളുകൾ അവർ ചോദിക്കാറുള്ള രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ഒരു സംശയമാണ്. ഇന്ന ഹഉലായിൽ ആയാത്ത്, നിങ്ങൾ പറയുന്ന ഈ ആയത്തുകളൊക്കെ, അഥവാ അള്ളാഹുവിന് പുറമെ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, അള്ളാഹുവിനെ മാത്രം ദുആ ചെയ്യണം, ഇസ്തിഗാസ ചെയ്യണം എന്ന് പറയുന്ന ആയത്തുകളൊക്കെ, നസലത്ത് ഫീമൻ യഅബ്ദുൽ അസ്നാം, ബിംബാരാധകരുടെ വിഷയത്തിൽ അവതരിച്ചതാണല്ലോ. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണല്ലോ ഖുർആനിലെ ആയത്തുകൾക്ക് അവതരിച്ചത്. മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുണ്ടായ ആ പ്രശ്നത്തിലാണല്ലോ അവർക്കിടയിലുള്ള ഖിലാഫ്, അവർക്കിടയിലുള്ള തർക്കം, അതിനെക്കുറിച്ചാണല്ലോ ഖുർആനിലൂടെ അള്ളാഹു സംസാരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണ്, കൈഫ തജ്അലൂന സാലിഹീന മിസ്ലൽ അസ്നാം, ഞങ്ങൾ സഹായം തേടുന്ന ഈ സാലിഹീങ്ങളെ, മഹാന്മാരെ, നിങ്ങൾ ബിംബങ്ങളോട് ഉപമിക്കുന്നത്, ബിംബാരാധനയെക്കുറിച്ച് ഇറങ്ങിയ ആയത്തുകൾ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്വാലിഹ്യങ്ങളുടെ കാര്യത്തിൽ ഓതുന്നത്? അം കൈഫ തജ്അലൂന അംബിയ അസ്നാമൻ, അല്ലെങ്കിൽ അംബിയാക്കളെ നിങ്ങൾ എങ്ങനെയാണ് ബിംബങ്ങളാക്കുന്നത് എന്ന് ചിലപ്പോൾ ചില ആളുകൾ പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു വൈകാരികമായ തെളിവാണ്. അതായത് ആളുകളെ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവർക്ക് ഹക്ക് മനസ്സിലാകുമെന്ന് വരുമ്പോൾ ആ ബുദ്ധി മറച്ചുകൊണ്ട് അവരുടെ വികാരം ഇളക്കിവിടാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണിത്. കാരണം സ്വാലിഹ്യങ്ങളെ കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബത്തിനോട് ഉപമിച്ചു, ആ ബിംബങ്ങളെക്കുറിച്ച് ഇറങ്ങിയ ആയത്തുകളാണ് ഈ മഹാന്മാരുടെ വിഷയത്തിൽ ഓതുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഈ മഹാന്മാരോടുള്ള സ്നേഹം അതിൽ തൊട്ടുള്ള കളിയായി മാറും. അതാണെങ്കിൽ ജനങ്ങളൊക്കെ വളരെയധികം വിഷമത്തോടെയാണ് കാണുക. കാരണം അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളാണ് എന്ന് വ്യക്തമാണ് അമ്പിയാക്കൾ, അതുപോലെ തന്നെ സഹാബത്ത്, അതുപോലെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരായിരുന്നാലും, അങ്ങനെ മഹാന്മാരാണ് എന്ന് ആളുകൾ ഉറപ്പുള്ള വ്യക്തികൾ, അവരെ നമ്മൾ ചോദ്യം ചെയ്തു, അല്ലെങ്കിൽ അവരെ കല്ലിനോട് മണ്ണിനോട് ഉപമിച്ചു എന്ന് വരുമ്പോൾ ജനങ്ങൾക്ക് അവരുടെ വികാരം ഇളകി മറിയും. അങ്ങനെ ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ആളുകളുമായി അവർ പ്രശ്നത്തിലാകും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണിത്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ഒരു മുവഹിദ് തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ഒരാൾ പറയുന്നത് എന്താണ്? നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്കാണ് ഈ ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ ഔലിയാക്കന്മാരെ കല്ലിനോട് ഉപമിച്ചു എന്നതാണോ കൂടുതൽ ഗൗരവമായി കാണേണ്ടത്? അതല്ല, അള്ളാഹുവിനെ ഈ ഔലിയാക്കളുമായി തുല്യനാക്കി എന്നുള്ളതാണോ? ഈ മഹാന്മാരുടെ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തുന്നത് അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കുന്നതാണോ വലിയ തെറ്റ്? അതല്ല, അള്ളാഹുവിനെ മോശക്കാരനാക്കുന്നതാണോ, അള്ളാഹുവിനെ തരംതാഴ്ത്തുന്നതാണോ? ഈ മഹാന്മാർക്ക് വേണ്ടിയാണോ നമ്മൾ വികാരം കൊള്ളേണ്ടത്, അത് അള്ളാഹുവിന് വേണ്ടിയാണോ? ആ കാര്യം ആളുകൾ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു അബദ്ധം, ഈ വാദത്തിലുള്ള മറ്റൊരു നിരർത്ഥകത എന്താണ്? ഇതേ ആളുകൾ, ഞങ്ങൾ സ്വാലിഹ്യങ്ങളെയാണ് വിളിക്കുന്നത്, നിങ്ങൾ പറയുന്ന ആയത്തുകൾ കല്ലിനെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചുമുള്ളതാണ് എന്ന് പറയുന്നവർ, അവർ തന്നെ ഈ കല്ലിനെയും മണ്ണിനെയും ആശ്രയിക്കുന്നുണ്ട് ചില സമയത്ത്, അല്ലേ? ശിർക്ക് ചെയ്യുന്ന ആളുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാറുള്ള അറബികൾക്കിടയിൽ, അറബികളായിട്ടുള്ള ഇങ്ങനെയുള്ള ആളുകൾ പറയുന്ന ഒരു ഹദീസാണ്, ലോ അഹ്സന അഹദുക്കും ലന്നഹു ബിഹജരിൻ ലനഫഅഹു. ഒരാൾ ഒരു കല്ലിൽ നിന്ന് എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ചാൽ ആ കല്ലവനെ സഹായിക്കും. ഇങ്ങനെ മൗദു ആയ ഹദീസ് സാധാരണ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ത് വസ്തുവിനും എന്ത് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ കല്ലിനോടും ചോദിക്കാം, ഖബറിനോടും ചോദിക്കാം, ആരോടും ചോദിക്കാം, മരിച്ചുപോയ മഹാന്മാരോടും ചോദിക്കാം എന്ന് പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു ഹദീസാണ് ഇത്. മൗദു ആൺ, കെട്ടിയുണ്ടാക്കിയ ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ കല്ലും വലിയും തമ്മിൽ എന്താണ് വ്യത്യാസം? അള്ളാഹു ഉദ്ദേശിച്ചാൽ മരിച്ചുപോയ വലിയനെ നമ്മെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ജീവനില്ലാത്ത കല്ലിനെ നമ്മെ സഹായിച്ചുകൂടെ? പിന്നെ കല്ലിനെ കുറിച്ചുള്ള ആയത്ത് വലിയന്റെ വിഷയത്തിൽ ഓതി എന്നതിൽ എന്താണ് വിഷമിക്കാനുള്ളത്? രണ്ടും തുല്യമല്ലേ അള്ളാഹു ഉദ്ദേശിച്ചാൽ? അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വാദം തന്നെ പൊള്ളയാണ്. ഇനി ഇതിനുള്ള മറുപടി, ഈ ശുഭഹത്തിനുള്ള മറുപടി, അത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള വിശദമായി പറയുകയാണ്. ഒന്നാമത്തത് എന്താണ്? ഫഇന്നഹു ഇദാ അഖറ അന്നൽ കുഫാറ യശ്ഹദൂന ബിർറുബൂബിയത്തി കുല്ലിഹാ ലില്ലാഹ്. നേരത്തെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്, കാഫിറുകൾ, മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായ നിഷേധികൾ, മുശ്രിക്കുകൾ, അവർ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നതാണ്. വഅന്നഹുമാ അറാദു മിമാ ഖസദു ഇല്ല തഖറുബ ശഫാഅ. അവർ അവരുടെ ആരാധ്യന്മാരിൽ നിന്ന്, ഇലാഹുകളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് ശുപാർശ മാത്രമാണ്. അങ്ങനെയാണ് എന്ന കാര്യം അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ, വലാക്കിൻ അറാദ യുഫരിഖ ബൈന ഫിഅലിഹിം വഫിഅലിഹി ബിമാ ദക്കർ. അവരും ഞങ്ങൾ തമ്മിൽ വ്യത്യാസം, ഇന്നത്തെ നമ്മുടെ മുന്നിലുള്ള ശിർക്കിൽപ്പെട്ടുപോയ ആളുകൾ, അവർ പറയുകയാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു, സൃഷ്ടാവ് അള്ളാഹു മാത്രമാണെന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ അവരും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർ കല്ലിനെയും മണ്ണിനെയും ആരാധിച്ചു, ഞങ്ങൾ മഹാന്മാരെ ആരാധിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ, ഫദ്ഖുർ ലഹു, അവന് നീ പറഞ്ഞു കൊടുക്കുക, അന്നൽ കുഫാർ, അന്നത്തെ കാഫിറുകൾ, മിൻഹും അവരിലുണ്ടായിരുന്നു, മയ്യദു സ്വാലിഹീന വൽ അസ്നാം, സ്വാലിഹീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ഉണ്ടായിരുന്നു. അന്നത്തെ ആളുകൾ എല്ലാവരും ബിംബങ്ങളെ അല്ലെങ്കിൽ കല്ലിനെ മരത്തിനെ മാത്രമല്ല ആരാധിച്ചിരുന്നത്. ഒമിൻഹു മയ്യദു ഔലിയ, അവരിൽ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മറുപടി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ മുഴുവനായി വായിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ ചുരുക്കം മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാദം പറയുന്ന ആളുകൾ ഞങ്ങൾ വിളിക്കുന്നത് കല്ലുകൊണ്ടുണ്ടാക്കിയ ബിംബത്തെയല്ല, മഹാന്മാരെയാണ്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെയാണ് എന്ന് പറയുന്നവരോട് പറയാനുള്ള ഒന്നാമത്തെ മറുപടി, ഇവരുടെ വാദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ മനുഷ്യരെയാണ് അല്ലെങ്കിൽ ഔലിയാക്കന്മാരെയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ബിംബത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, ജീവനില്ലാത്ത വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്നാണ്. അത് ശരിയാണോ? അത് ഒരിക്കലും ശരിയല്ല. അത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ മുന്നിലുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം എന്തായിരുന്നു? അത് നമ്മൾ ഈ കിതാബിൻ്റെ ആമുഖത്തിൽ പറഞ്ഞതാണ്. അവരുടെ വിശ്വാസം, അവരിൽ പലതിനെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. മലക്കുകളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, ജിന്നിനെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു, സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, അല്ലാഹു തആല പറഞ്ഞതാണ് നിങ്ങൾ സൂര്യനും ചന്ദ്രനും സുജൂദ് ചെയ്യരുത്. അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ ഔലിയാക്കന്മാരെ, അമ്പിയാക്കളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. ഇങ്ങനെ പലതിനെയും ആരാധിക്കുന്നവർ അന്നുണ്ടായിരുന്നു. ഇത് വ്യക്തമാണ്, ഖുർആന്റെ നസ്സാണ്, നിരവധി ആയത്തുകൾ കൊണ്ട് തെളിയിക്കാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ, തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ, പിന്നീട് അവരുമായി യുദ്ധം ചെയ്തപ്പോൾ, ഇതിൽ മഹാന്മാരെ വിളിച്ചവരൊക്കെ മാറി നിൽക്കുക, കല്ലിനെയും മണ്ണിനെയും വിളിച്ചവരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറഞ്ഞിട്ടല്ല അവരെ ക്ഷണിച്ചത്. അവരെല്ലാവരും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ എല്ലാവരുമായിട്ട് യുദ്ധം ചെയ്തു. ബദറിൽ അല്ലേ ഇസ്മായിൽ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ ആരും ഒന്നും ചെയ്യരുത് എന്ന് സാഹസം സഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. ഇസ്മായിൽ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരെയും അതുപോലെ തന്നെ ഉസ്സയെ വിളിച്ച് പ്രാർത്ഥിച്ചവരെയും, ഉസ്സ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം മരങ്ങളായിരുന്നു എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. കുറേ മരങ്ങൾ, ആ മരങ്ങളുടെ നടുവിൽ അവരുടേത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്, ഇതായിരുന്നു ഉസ്സ. അതിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ഉസ്സയെ വിളിച്ചവരെയൊക്കെ കൊല്ലുക, ഇബ്രാഹിം നബിനെ വിളിച്ചവരെ വിടുക എന്നതിന് സാഹസം പറഞ്ഞിട്ടില്ല. ബദർ യുദ്ധം കഴിഞ്ഞ് ബന്ദികളെ പിടിച്ചു. ആ ബന്ദികളെ പിടിച്ചപ്പോൾ ഇതിൽ ഇബ്രാഹിം നബിനെ ഇസ്മായിൽ നബിനെ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ വെറുതെ വിടുക എന്ന് ഒരു നിർദ്ദേശം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രബോധിതരായിട്ടുള്ള സമൂഹത്തിൽ നിർജീവ വസ്തുക്കളെയും അതുപോലെ തന്നെ മഹാന്മാരെയും സൂര്യചന്ദ്രന്മാരെയും അങ്ങനെ പലതിനെയും വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. രണ്ടാമത്തെ മുഖദ്ദിമ, രണ്ടാമത്തെ വിഷയം, ഇവർക്കിടയിൽ ഒരു വ്യത്യാസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടില്ല. ഇത് രണ്ടു കൂടി മനസ്സിലാക്കിയാൽ എന്ത് മനസ്സിലാകും? അതിൻ്റെ റിസൾട്ട് എന്താണ്? കുഫറിൻ്റെ കാരണം അത് അത്തവജ്ജുഹു ബിൽ ഇബാദത്തിൽ കയറില്ല. അള്ളാഹു അല്ലാത്ത മറ്റാരിലേക്കെങ്കിലും ഇബാദത്ത് സമർപ്പിക്കുക എന്നുള്ളതാണ് കുഫറിൻ്റെ കാരണം, നിഷേധത്തിൻ്റെ, ഷിർക്കിൻ്റെ കാരണം. അതാണ് ഷിർക്കിൻ്റെ ഹഖീഖത്ത്. അതല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തു എന്താണെന്നുള്ളതല്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് മറ്റു വല്ലവരിലേക്കും തിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊരു കായിദ തൗഹീദിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഇല്ലത്തു ഷിർക്കി അത്ത് ഷിരീഖ്. ഷിർക്കിൻ്റെ കാരണം അഥവാ ഒരു പ്രവൃത്തി ഷിർക്കാണ് എന്ന് പറയാനുള്ള അടിസ്ഥാന കാരണം അത്ത് ഷിരീഖ്, പങ്കുചേർക്കൽ. അള്ളാഹുവിനുള്ളത് മറ്റൊരാൾക്ക് വകവെച്ചു കൊടുക്കുക, അള്ളാഹുവിനെ മറ്റൊരാളുടെ പങ്കുകാരനാക്കുക, അത്ത് ഷിരീഖ്. അതാണ് ഷിർക്ക്. ഫലാ ഫർഖ ബൈന ഷരീഖിൻ വ ഷരീഖ്, പങ്കാളികൾ മാറി എന്നുള്ളത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇതൊരു കായിദയാണ്, ഇല്ലത്തു അഷിർക്കി അത്ത് ഷിരീഖ്, വലാ ഫർഖ ബൈന ഷരീഖിൻ വ ഷരീഖ് എന്ന് പണ്ഡിതന്മാർ പറയും. അതാണ് ഒന്നാമത്തെ മറുപടി. ഞങ്ങൾ ആരാധിക്കുന്നത് മഹാന്മാരെയാണെന്ന് പറയുന്നവരോട് നമ്മുടെ ഒന്നാമത്തെ മറുപടി ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടടുത്ത് മക്കയിൽ പലതിനെയും ആരാധിച്ചവരുണ്ടായിരുന്നു, അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യാസം കൽപ്പിച്ചിട്ടില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് ആരെയാണ് ആരാധിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഹക്ക്, അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം മറ്റാർക്കെങ്കിലും വക വെച്ചു കൊടുത്താൽ അത് ഷിർക്കായി. ഇതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്കിയാണ്, തുടർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് കിതാബു തൗഹീദിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അല്ലാഹു മലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹു എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്നൊരു ബിംബമാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഒരു ബിംബമാണോ? അതിങ്ങനെ ഉയർത്തി കെട്ടിപ്പടുത്തി വെച്ചിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയുടെ അർത്ഥം? ആരാധിക്കപ്പെട്ടാൽ അത് ബിംബമായി, എൻ്റെ ഖബറിനെ ഒരു ബിംബമാക്കരുതേ എന്ന് പറഞ്ഞാൽ ആ ഖബർ നിരത്തിയതാണ്, വിശ്വാസമുള്ള ഖബർ നിരപ്പാണ്. അതിൻ്റെ മുകളിൽ പിന്നീട് വീടുണ്ടായിരുന്നത് കൊണ്ട് അത് വലുതായി എന്ന് മാത്രം, നിലത്ത് പിന്നെ മണ്ണോട് ചേർന്നാണ് വിശ്വാസമുള്ള ഖബർ കിടക്കുന്നത്. ആ ഖബറിനെ ഒരു ബിംബമാക്കരുതേ എന്ന് അള്ളാഹുവിനോട് വിശ്വാസം പ്രാർത്ഥിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഖബറിൻ്റെ അടുത്ത് ആളുകൾ വന്ന ആവശ്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് ബിംബമായി. അപ്പോൾ ആരോടാണോ ആവശ്യങ്ങൾ പറയുന്നത് അത് ബിംബത്തിന് തുല്യമാണ്, അത് ഖബറായാലും. ഖബർ വേറെ സാധനം, ബിംബം വേറെ സാധനമല്ലേ. എൻ്റെ ഖബറിനെ ഒരു ബിംബമാക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖബറിങ്ങനെ പൊന്തി വന്നിട്ട് ഭാവിയിൽ ഒരു വിഗ്രഹമായി മാറുന്നാണോ, അങ്ങനെ ആവരുതെന്നാണോ? അല്ല. ആരാധന നടക്കുന്ന സ്ഥലമാണ് ബിംബം. അതുകൊണ്ട് അത് ആരുടെ നേർക്ക് നടന്നാലും, മഹാൻ്റെ നേർക്ക് നടന്നാൽ അല്ല മഹാൻ ബിംബമായി, ഖബറിൻ്റെ നേർക്ക് നടന്നാൽ ഖബർ ബിംബമായി. അപ്പോൾ ഇതുകൂടി മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമത്തെ മറുപടി, ആരെയാണ് ആരാധിക്കുന്നത് എന്നല്ല കാര്യം, മറിച്ച് ആരാധന ഇബാദത്താണോ അത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ ഷിർക്കായി. രണ്ടാമത്തെ മറുപടി, നിങ്ങൾ പറയുന്നത് സമ്മതിച്ചാൽ തന്നെ, അതായത് മക്കാ മുശ്രിക്കൾ ബിംബങ്ങളെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ, മഹാന്മാരെ ആരാധിച്ചിട്ടില്ല എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുത്താൽ തന്നെ, വാദത്തിന് വേണ്ടി അങ്ങനെ സമ്മതിക്കുക തൽക്കാലം, അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ വാദം ജയിക്കുന്നില്ല. കാരണം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ മജ്മുഉൽ ഫതാവയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്താണ്? നഫ്സുൽ അസ്നാമിൽ ജമാദിയ ലം തുഅബദ് ലിദാതിഹ, ജമാദുകൾ കൊണ്ട്, നിർജീവ വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ, കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ബിംബങ്ങൾ, അത് അതിൻ്റെ ദാത്തിന് വേണ്ടി അതിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരാധിക്കപ്പെടുന്നില്ല. ഇത് ഇബ്നു തൈമിയയുടെ വാക്കായതുകൊണ്ട് നമ്മൾ പറയുന്നതല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്, ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തൊരു യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെ ആര് ഒരു ബിംബത്തെ ആരാധിക്കുന്നുണ്ടോ ആ കല്ലിനെയും മണ്ണിനെയും ഉദ്ദേശിച്ചിട്ടല്ല അവരതിനെ ആരാധിക്കുന്നത്. നേരെ മറിച്ച് ബിംബങ്ങൾ ഒരു പ്രതീകമാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്, ആ ബിംബത്തിൻ്റെ പിന്നിലൊരു മഹാനുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം പൊള്ളയാണ്. കാരണം മക്കാ മുശ്രിക്കുകൾ ബിംബത്തെ ആരാധിച്ചു, ഞങ്ങൾ ബിംബത്തെ ആരാധിക്കുന്നില്ല എന്ന് പറയുന്നത് യാതൊരു വ്യത്യാസവും വരുന്നില്ല. കാരണം ബിംബങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുന്നവർ തന്നെ ആ ബിംബങ്ങളിലൂടെ ഏതെങ്കിലും ഒരു മഹാനെയാണ് ഉദ്ദേശിക്കുന്നത്. അബൂ റജ അൽ ഉത്താരിദി എന്ന് പറയുന്ന ഒരു താബിഉണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് താബിഇയായി മാറി. അദ്ദേഹം പറയുകയാണ്, കുന്ന നഅബ്ദുൽ ഹജർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മക്കാ മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു? കുന്ന നഅബ്ദുൽ ഹജർ, ഞങ്ങൾ കല്ലിനെ ആരാധിക്കും. ഫൈദ വജദന അഖ്യറ മിൻഹു, അതിനേക്കാൾ നല്ലൊരു കല്ല് കണ്ടാൽ അൽഖൈന ദാക വഅബദന ഹാദ, ആദ്യത്തെ കല്ല് വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങൾ ഈ കല്ലിനെ ആരാധിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? അവർ ഈ കല്ലിനെ ആരാധിച്ചത് ആ കല്ലിന് എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നെങ്കിൽ ആ കല്ലിനെ അവർ കളയില്ല. നേരെ മറിച്ച് ഒരു മഹാന്റെ പ്രതീകമാണ് ഈ കല്ല്. അപ്പം ആ മഹാനെ പ്രതിനിധീകരിക്കാൻ ഇതിനേക്കാൾ നല്ല ഒരു കല്ല് കിട്ടിയാൽ അവരതുകൊണ്ട് ബിംബം ഉണ്ടാക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരമാണ് രണ്ടാമത്തേത്, അഥവാ ബിംബങ്ങൾ ആരാധിക്കുന്നവരൊക്കെ ആ ബിംബങ്ങളിലൂടെ ഒരു മഹാനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരാധിക്കുന്നത് മഹാന്മാരെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യങ്ങൾ തേടുന്നത് മഹാന്മാരോടാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മൂന്നാമത്തെ മറുപടി അതെന്താണ്? അള്ളാഹുവിൻ്റെ കലാം വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ഈ രണ്ട് വഹികളിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കലാമിൽ അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞത് ആമായ പദങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, പൊതുവായ പദങ്ങൾ. അതിൽ നിന്ന് ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല. ഉദാഹരണത്തിന് അള്ളാഹു തആല പറയുന്നു, വഅബുദുല്ലാഹ വലാ തുശ്രികു ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. വലാ തുശ്രികു ബിഹി ഷൈഅ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. ഉസൂൽ ഫിഖ്ഹിൽ അറിയപ്പെട്ടൊരു കായതയുണ്ട്, ഒരു തത്വമുണ്ട്. എന്താണ്? ഒരു നക്കിറയായ വാക്ക്, വഷൈഉൻ എന്നുള്ള വാക്ക് നമുക്കറിയാം നക്കിറയാണ്, അലിഫ്ലാം ഇല്ലാത്ത ഒരു നക്കിറയായ ഇസ്മാണ്. അങ്ങനെയുള്ള ഇസ്മുകൾ നഹിയിൻ്റെ സന്ദർഭത്തിൽ വന്നാൽ, വിലക്കിൻ്റെ സന്ദർഭത്തിൽ വന്നാൽ ആം എന്നുള്ള അർത്ഥമുണ്ടാവും, പൊതുവായ വിലക്ക്. അഥവാ ലാ തുശ്രികു ബിഹി ഷൈഅ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയും പങ്കു ചേർക്കരുത്. മഹാനും പെട്ടു, മഹാനല്ലാത്തവരും പെട്ടു, കല്ലും മണ്ണും എല്ലാം പെട്ടു. അപ്പോൾ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് അള്ളാഹു തആല കൽപ്പിച്ചത്. അതുപോലെ തന്നെ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിൻ്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്, ഒന്നിനെയും വിളിച്ച് ദുആ ചെയ്യരുത്. അപ്പോൾ പൊതുവായ വാക്കുകളാണ് അള്ളാഹു തആല തൗഹീദിൻ്റെ കാര്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള മറുപടി നമുക്കിതിന് പറയാൻ സാധിക്കും. ഇനി മാത്രമല്ല, മക്കാക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുകയാണ്, മിൻഹും മയദുഉ സ്വാലിഹീന വൽ അസ്നാം, ബിംബങ്ങൾ ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു, സ്വാലിഹീങ്ങൾ ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞ മറുപടിയുടെ മൂന്ന് മറുപടികൾ ഒന്നാമത്തെ മറുപടിയാണ്. അത് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ വാക്കുകളിൽ നമ്മൾ വായിക്കുന്നുവെന്ന് മാത്രം. ബിംബങ്ങൾ ആരാധിക്കുന്നവർ അന്നുണ്ടായിരുന്നു, അത് വ്യക്തമാണ്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ലാത്ത എന്ന് പറയുന്നത് രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നത് ഈ മഹാനായ ഒരു വ്യക്തി, ലാത്ത് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കല്ലാണ് എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഈ മഹാൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഖബറിനെ തന്നെയാണ് ആരാധിച്ചിരുന്നത് എന്ന് പറയുന്നവരുണ്ട്. ആ കല്ലാണ് എന്നുണ്ടെങ്കിൽ അതൊരു ബിംബമാണ്. അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ഉസ്സ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു കുറേ മരങ്ങളായിരുന്നു, ത്വായിഫിൽ ഉണ്ടായിരുന്ന കുറേ മരങ്ങൾ, അതിൻ്റെ നടുവിൽ ഒരു വീടുണ്ടായിരുന്നു. വ മനാത്ത് സാലിസത്തുൽ ഉഖ്ര, മനാത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് അഭിപ്രായമുണ്ട്, ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ബിംബം എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും ഈ ആയത്ത് ബിംബങ്ങളെക്കുറിച്ചുള്ളതാണ്, ബിംബങ്ങൾ ഇതിൽ ഉൾപ്പെടും എന്നൊരു സംശയമില്ല. അപ്പോൾ അവർ ബിംബങ്ങൾ ആരാധിച്ചിരുന്നു, മഹാന്മാരെയും ആരാധിച്ചിരുന്നു. അത് നിരവധി ആയത്തുകൾ കാണാം. ആരൊക്കെയാണ് അവർ ആരാധിച്ചിരുന്നത്? അല്ലാഹു തആല പറയുന്നു, ഉലാഇക്കല്ലദീന യദുഊന, നിങ്ങൾ ആരെയാണോ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരുടെ അവസ്ഥ എന്താണ്? അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലെ, കല്ലും മണ്ണും അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുമോ? ഇല്ല. നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കൾ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരാരാധിക്കുന്നത് മഹാന്മാരെയായിരുന്നു. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, തങ്ങളുടെ റബ്ബിലേക്ക് അവർ വസീല, അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അയ്യുഹും അഖ്റബ്, ആരാണ് അള്ളാഹുവിനോട് കൂടുതൽ അടുത്തത് എന്നവർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞു, മൽ മസീഹ് ഇബ്നു മർയമ ഇല്ലാ റസൂൽ, ഈസാ അലൈഹി സ്വലാം ഒരു റസൂൽ മാത്രമാണ്. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിൻ്റെ മുമ്പ് റസൂലുമാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. വ ഉമ്മുഹു സിദ്ദീഖ, അദ്ദേഹത്തിൻ്റെ ഉമ്മ സിദ്ദീഖത്തായിട്ടുള്ള അടിയുറച്ച വിശ്വാസമുള്ള അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. കാനായ കുലാനി തആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാർ തന്നെയായിരുന്നു, മലക്കുകളോ അല്ലെങ്കിൽ ഉലൂഹിയത്തിൻ്റെ അംശമുള്ള ആളുകളോ അല്ല. ഉന്ദുർ കൈഫ നുബയ്യിനുൽ ആയാത്തി, ഉന്ദുർ കൈഫ നുബയ്യിനുൽ ലഹുമുൽ ആയാത്തി, അവർക്ക് എങ്ങനെയാണ് നാം നമ്മുടെ ആയത്തുകൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നോക്കുക. സുമ്മന്ദുർ അന്നായി ഉഫക്കൂൻ, പിന്നെ അവരെങ്ങനെയാണ് അതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിനെയും മറിയം അലൈഹി സ്വലാമിനെയും നസ്രാണികൾ ആരാധിച്ചിരുന്നു, ഇപ്പോഴും ആരാധിക്കുന്നുണ്ട്. അവർ മഹാന്മാരല്ലേ? അതിൽ യാതൊരു സംശയവുമില്ല. വളരെ വ്യക്തമായ കാര്യമാണ്, മഹാന്മാരെയാണ് വിളിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ദുർബലമായ വാദമാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച്, വഇദ് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം, അല്ലയോ മറിയമിന്റെ മകനായ ഈസ, അ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എന്റെ ഉമ്മയെയും അള്ളാഹുവിന് പുറമെ രണ്ട് ഇലാഹുകളാക്കണം, വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിരുന്നു എന്ന് അള്ളാഹു തആല ഈസാ അലൈഹി സ്വലാമിനോട് ചോദിക്കും എന്ന് സൂറത്തുൽ മാഇദയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തെളിയിക്കുന്നത് എന്താണ്? ഈസാ അലൈഹി സ്വലാമിനെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു നസ്രാണികൾ. അതുപോലെ തന്നെ അള്ളാഹു തആല മലക്കുകളുടെ കാര്യം പറഞ്ഞു, വയോമ യഹ്ഷുറുഹും ജമീഅൻ, അവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന സന്ദർഭം, മഹ്ഷറിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, തുമ്മ യഖൂലു ലിൽ മലായിക, പിന്നീട് അള്ളാഹു മലക്കുകളോട് പറയും, അഹാ ഉലാഇ ഇയ്യാകും കാനു യഅബുദൂൻ, ഇവർ നിങ്ങളെ വിളിച്ച് ആരാധിച്ചിരുന്നോ, നിങ്ങളെ ആരാധിച്ചിരുന്നോ? മലക്കുകളോട് അള്ളാഹു ചോദിക്കും. അള്ളാഹു മുശ്രിക്കുകളെ വഷളാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ് മലക്കുകളോട്. അപ്പോൾ മലക്കുകൾ പറയും, ഖാലു, അവർ പറയും, സുബ്ഹാനക, അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ്, അൻത വലിയുന മിൻ ദൂനിഹിം, നീയാണ് ഞങ്ങളുടെ വലിയ, നീയാണ് ഞങ്ങളുടെ അടുത്തവൻ, മിന്ദൂനിഹിം, അവരല്ല ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ബൽഖാനു യഅബുദൂൻ അൽ ജിൻ, അവർ ജിന്നിനെയാണ് ആരാധിച്ചിരുന്നത്, അക്സറുഹും ബിഹിം മുഅ്മിനൂൻ, അവർ ജിന്നുകളിൽ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ വിശ്വസിച്ചിരുന്നവരാണ്, അള്ളാഹുവിനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഹക്ക് ജിന്നുകൾക്ക് വകവെച്ചു കൊടുത്തിരുന്നവരാണ് എന്ന് പറയും. അപ്പോൾ പരലോകത്ത് വെച്ച് മലക്കുകൾ മലക്കിനെ ആരാധിച്ചിരുന്ന ആളുകളെ കൈയൊഴിയും. അതെന്ത് മനസ്സിലാക്കാം? ദുനിയാവിൽ മലക്കുകളെ ആരാധിക്കുന്ന ആളുകളുണ്ട്. മലക്കുകളെന്ന് പറഞ്ഞാൽ ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും, അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യവും ധിക്കരിക്കാത്തവരാണ്, ഒരു മാസിയത്തും ചെയ്യാത്തവരാണ്, ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങളാണ്. അവരെ വിളിച്ച് ആരാധിച്ചിരുന്ന ആളുകളുണ്ട്, അവരെയും അള്ളാഹു തആല പരലോകത്ത് മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരുണ്ട്, ബൽഖാനു യഅബ്ദുന അൽജിൻ, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരുണ്ട്. ഇങ്ങനെ നിരവധി മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അവർ ജീവനുള്ളവരാണ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്, മനുഷ്യരാണ്. പക്ഷേ അള്ളാഹു തആല അവരെയും ഈ ബിംബങ്ങളെയും തമ്മിൽ വേർതിരിച്ചിട്ടില്ല. സൂറത്ത് നഹലിൽ അള്ളാഹു തആല പറഞ്ഞു, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, ലാ യഖ്ലുഖൂന ഷൈഅൻ, ഈ പ്രാർത്ഥിക്കപ്പെടുന്നവർ ഒരു വസ്തുവിനെയും സൃഷ്ടിച്ചിട്ടില്ല, വഹും യഖ്ലഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവരാണ്, അംവാതുൻ, അവർ മരിച്ചുപോയവരാണ്. അല്ല, ജീവനില്ലാത്ത വസ്തുക്കളെക്കുറിച്ച്, ഒരു കല്ലിനെയോ മണ്ണിനെയോ കുറിച്ച് മരിച്ചുപോയത് എന്ന് പറയില്ല. അത് എന്തായാലും ജീവനില്ലാത്തവരാണ്, അംവാതുൻ ഗൈറു അഹ്യാ, ജീവനില്ലാത്ത വസ്തുക്കളാണ്. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് ഒരു ബോധവുമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അപ്പോൾ ഒരു കല്ലിനെ കുറിച്ച് ഇത് പറയോ? കല്ലിന് ബാസ്, മരണാനന്തര ജീവിതമുണ്ടോ? ഇല്ല. ഖബറിൽ കിടക്കുന്ന മഹാന്മാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ചെയ്യുന്നത് എന്തുമാത്രം വലിയ അബദ്ധമാണ്! ഈ ഖബറാളികൾ അവർക്കെന്നാണ് തിരിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് പോലും അറിയില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ മഹാന്മാരാണ് ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ആയത്തിൽ മറ്റൊരു സൂചനയുണ്ട്, വല്ലദീന യദ്ഊന മിൻ ദൂനില്ല. വല്ലദീന, അല്ലദീന എന്നുള്ള വാക്ക് അത് ബുദ്ധിയുള്ളവരെ കുറിച്ചാണ് ഉപയോഗിക്കുക. ആക്കലിൻ്റെ കാര്യത്തിലാണ്, ബുദ്ധിയുള്ള മനുഷ്യരുടെ കാര്യത്തിലാണ് അല്ലദീന എന്നുള്ള വാക്ക് ഉപയോഗിക്കുള്ളൂ. അപ്പോൾ മനുഷ്യരായ സ്വാലിഹ്യങ്ങളായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവരാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് വളരെ വ്യക്തമാണ്. ഇവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. ഈ ലാത്തിനെയും ഉസ്സയെയും വിളിച്ച് പ്രാർത്ഥിച്ചവരും, അതുപോലെ ഈസാ അലൈഹി സ്വലാമിനെയും മറിയം അലൈഹി സ്വലാമിനെയും ഈ പറയുന്ന ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിച്ച ആളുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു വേർതിരിവ് കൽപ്പിച്ചതായി, എന്തെങ്കിലും ഒരു വ്യത്യാസം കാണിച്ചതായി ഒരാൾക്കും തെളിയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഖണ്ഡിക ഈ ഫസൽ അവസാനിപ്പിച്ചുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള പറയുന്നത്, ഫഖുല്ലഹു, അവരോട് നീ ചോദിക്കുക, ഈ സംശയം ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കുക, ഹൽ അറഫ്ത, നിനക്കറിയാമോ, അന്നല്ലാഹ കഫറ മൻ ഖസദൽ അസ്നാം, അള്ളാഹു തആല ഈ ബിംബങ്ങളിലേക്ക് തിരിഞ്ഞവരെ കാഫിറാക്കിയിട്ടുണ്ട്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുസ്ലിമല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വകഫറ അയ്ദൻ മൻ ഖസദ സാലിഹീൻ, ഈ ആയത്തുകളിലൊക്കെ കണ്ടതുപോലെ സാലിഹീങ്ങളിലേക്ക് ഇബാദത്തുകൾ തിരിച്ചു വച്ചവരെയും ഇബാദത്ത് കൊണ്ട് അവരിലേക്ക് തിരിഞ്ഞവരെയും അള്ളാഹു തആല കാഫിറാക്കിയിട്ടുണ്ട്. വഖാതലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രണ്ടു കൂട്ടരുമായും യുദ്ധത്തിലായിരുന്നു, ഇക്കാര്യം നിനക്കറിയാമോ എന്ന് അവരോട് ചോദിക്കുക. ഫഇൻ ഖാൽ, ഇനി അവൻ തിരിച്ചിങ്ങനെ പറയുന്നു എന്ന് വിചാരിക്കുക, അൽ കുഫാറു യുരീദൂന മിൻഹും, കാഫിറുകൾ അവരിൽ നിന്ന് നേരിട്ട് സഹായം ആഗ്രഹിക്കുന്നുണ്ട്. മഹാന്മാരെയാണ് അവരും വിളിച്ചിരുന്നത് എന്ന് സമ്മതിച്ചു. ഇനി അടുത്ത വ്യത്യാസം പിടിച്ചു നിൽക്കാൻ വേണ്ടി അടുത്ത വാദം പറയാണ്, എന്താണ്? അവർ ഈ മഹാന്മാരിൽ നിന്ന് നേരിട്ടാണ് ചോദിച്ചിരുന്നത്, വഅന അഷ്ഹദു അന്നല്ലാഹു വന്നാഫിഉദ്ദാർ അൽ മുദബ്ബിറു ലിജമീഇൽ ഉമൂർ, ഞാനാണെങ്കിലോ ഉപകാരവും ഉപദ്രവം അള്ളാഹുവിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നു. ലാ ഉരീദു ഇല്ലാ മിൻഹു, അവനിൽ നിന്നല്ലാതെ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. വസ്സാലിഹൂന ലൈസ ലഹും മിനൽ അംരി ഷൈഉൻ, ഈ മഹാന്മാർക്ക് ഒരു നിയന്ത്രണാധികാരവുമില്ല. വലാക്കിൻ അഖ്സുദുഹും, എന്നാൽ ഞാൻ അവരിലേക്ക് തിരിയുന്നു, അവരോട് ചോദിക്കുന്നു, അർജു മിനല്ലാഹി ശഫാഅത്തഹും, അള്ളാഹുവിനോട് അവർ ശുപാർശ പറയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഫൽ ജവാബ്, അതിനുള്ള ഉത്തരം എന്താണ്? അന്ന ഹാദ ഖൗലുൽ കുഫാരി സവാ അംബി സവാ, ഇതാണ് കാഫിറുകളുടെ വാദം. ഇത് കേൾക്കുമ്പോൾ ഞെട്ടിയിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യമാണ്, ഹഖീഖത്താണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഖുർആന്റെ ആശയം നമുക്കറിയാമെങ്കിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ദീൻ പഠിക്കുന്ന ഒരാളാണ്, ദീൻ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് അറിയാതെ പോയൊരു കാര്യമാണ്. ഈ സംശയങ്ങൾ ചോദിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ ഖുർആന്റെ ആശയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്കിത് വളരെ വ്യക്തമാകും. എന്താണ് കാരണം? മക്ക മുശ്രിക്കുകളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? നേരത്തെ നമ്മൾ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വാദം, വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, ഇവർ ശുപാർശകർ മാത്രമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശകർ മാത്രമാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാനുള്ള ശുപാർശകർ, ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളവരെ ആരാധിക്കുന്നത്, അതിനുവേണ്ടി മാത്രമാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് മുശ്രിക്കുകൾ പറയും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ ഒരാൾ അവകാശപ്പെട്ടാൽ, അഥവാ ശുപാർശയാണ് ഈ മഹാന്മാരോട് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അതിൽ നിരവധി അബദ്ധങ്ങളുണ്ട്. ആ വാദത്തിന് നിരവധി രൂപത്തിൽ, പല രൂപത്തിൽ മറുപടി പറയാൻ പറ്റും. ഒന്നാമത്തേത്, അല്ലാഹു തആല വ്യക്തമാക്കിയ കാര്യമാണ്, മരിച്ചുപോയ ആളുകൾ അവരോട് ശുപാർശ ചോദിക്കുന്ന ആളുകളെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാത്തവരാണ്. ഈ കബറിങ്ങൽ പോയിട്ട് ശുപാർശ ചോദിക്കുന്നത് ആ കബറിൽ കിടക്കുന്ന ആളറിയുന്നില്ല. അള്ളാഹു തആല പറഞ്ഞു, വമൻ അദല്ലു, ആരാണ് കൂടുതൽ പിഴച്ചവൻ, ഏറ്റവും പിഴച്ചവൻ ആരാണ്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമേ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തനിക്ക് ഉത്തരം ചെയ്യാത്ത ആളെ, അള്ളാഹുവിനെ വിട്ടിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളെക്കാൾ പിഴച്ച ആളാരാണുള്ളത്? വഹും അൻ ദുആഇഹി മുഗാഫിലൂൻ, ഈ മരിച്ചുപോയ ആളുകൾ തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധയിലാണ്. വഇദ ഹശറ അന്നാസ്, ഇനി മഹ്ശറിൽ ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, ഖാനു ലഹും അഅദാഅൻ, ഈ മഹാന്മാർ, ഈ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവർ തങ്ങളെ വിളിച്ചവരുമായി ശത്രുതയിലായിരിക്കും. വഖാനു ബി ഇബാദത്തിഹിം കാഫിരീൻ, അവരുടെ ഇബാദത്തിനെ ഈ മഹാന്മാർ നിഷേധിക്കും. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തേത്, അവരങ്ങനെ കേൾക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, ഷഫാഅത്ത് പറയാൻ സാധിക്കുകയില്ല. ഖബറിൽ കിടക്കുന്ന ഒരാൾക്ക് ഒരാളുടെ ചോദ്യം കേട്ടിട്ട് അയാൾക്ക് വേണ്ടി ഒരു ശുപാർശ പറയാനുള്ള അനുവാദമില്ല, അതിനുള്ള കഴിവില്ല. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരിച്ചാൽ, ഖത അമലുഹു, അവൻ്റെ അമൽ നിലച്ചുപോയി. ഒരാൾക്ക് വേണ്ടി ശുപാർശ പറയുക എന്നുള്ളത് സ്വാലിഹായൊരു അമലാണ്, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്ക് ചെയ്യാം. ഒരാളെ സഹായിക്കാൻ വേണ്ടി മറ്റൊരാളോട് ശുപാർശ പറയുക എന്നുള്ളത്, അള്ളാഹുവിനോട് ശുപാർശ പറയുക എന്നുള്ളത്, അത് പരലോകത്ത് അള്ളാഹു തആല മഹാന്മാർക്ക് കൊടുത്തിട്ടുള്ള ഒരു ആദരവാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അത് ബർസഖിൽ അസാധ്യമാണ്, ഖബറിലുള്ള ജീവിതത്തിൽ സാധ്യമല്ല. കാരണം ഒരു മനുഷ്യൻ്റെ അമലുകളെല്ലാം മരണത്തോടുകൂടി മുറിഞ്ഞു പോകും, അതുകൊണ്ട് തന്നെ അതൊരിക്കലും സാധിക്കുകയില്ല. മാത്രമല്ല, ഇനി പരലോകത്താണെങ്കിൽ പോലും ഒരു മഹാന് മറ്റൊരാൾക്ക് വേണ്ടി ശുപാർശ പറയണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദം വേണം. അള്ളാഹു അനുവദിച്ച ആളുകൾക്ക് വേണ്ടി മാത്രമേ ശുപാർശ പറയാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു തആല പറയുന്നു, അമിത്തഖദു മിൻ ദൂനില്ലാഹി ശുഫഅ, അള്ളാഹുവിന് പുറമെ ശുപാർശകന്മാരെ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? ഖുൽ അവലു കാനു ലാ യംലികുന ഷൈഅൻ വലാ യഅഖിലൂൻ, അവർക്ക് യാതൊരു അധികാരവുമില്ലെങ്കിൽ, അവർക്ക് യാതൊരു ബുദ്ധിയുമില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, പറയുക, ശുപാർശക്കുള്ള അധികാരം മുഴുവൻ അള്ളാഹുവിനാകുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഒരു മഹാൻ ശുപാർശ പറയണമെങ്കിൽ നമ്മെ അള്ളാഹു തആല തൃപ്തിപ്പെടണം, എന്നാൽ മാത്രമേ ശുപാർശ നടക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ മറുപടി, ഇങ്ങനെ ശുപാർശയാണ് ചോദിക്കുന്നതെന്ന് പറയുന്നവരോടുള്ളത്, മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കുകയില്ല, മരിച്ചുപോയ ആളുകൾക്ക് കേൾവിശക്തിയില്ല, ഒറ്റപ്പെട്ട ചില സന്ദർഭങ്ങൾ മാത്രമാണ് അവർക്ക് കേൾക്കാൻ സാധിക്കുക. അള്ളാഹു തആല ചിലർക്ക് കേൾക്കാനുള്ള കഴിവ് ചില പരിമിതമായ സാഹചര്യങ്ങൾ കൊടുക്കും. അടിസ്ഥാനപരമായ അവസ്ഥ എന്താണ്? മയ്യത്തിന്, മരിച്ചുപോയ ഒരാൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംസാരം കേൾക്കുകയില്ല എന്നുള്ളതാണ്. ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ, ഖബറിൽ കഴിയുന്ന ആളുകളെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുകയില്ല. ഇത് വളരെ വ്യക്തമായ കാര്യമാണ്, ഇത് സഹാബത്തിൻ്റെ ഇടയിൽ അറിയപ്പെട്ട കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, അവരൊക്കെ ഇത് പറഞ്ഞതായി സഹീഹ് ബുഖാരിയിലും മറ്റുള്ള ഹദീസ് കിതാബുകളിലും കാണാം. മരിച്ചുപോയ ആളുകൾ കേൾക്കുകയില്ല എന്ന കാര്യം. അള്ളാഹു തആല പറയുന്നു, ഇൻ തദഊഹും ലാ യസ്മഉ ദുആഅകും, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ പോകുന്നില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെ അവരതിന് ഉത്തരം ചെയ്യുകയുമില്ല. വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശിർക്ക് അവർ നിഷേധിക്കുന്നതാണ്, നിങ്ങൾ പങ്കുചേർത്തതിനെ അവരെതിർക്കുന്നതാണ് മഹാന്മാരാണെങ്കിൽ. അപ്പം ഇങ്ങനെ മൂന്ന് തരത്തിൽ ഉള്ള മറുപടി നമ്മൾ പറഞ്ഞു. ഖബറിലുള്ള ആളുകൾ ഗഫലത്തിലാണ്, അവർ നമ്മുടെ ദുആ കേൾക്കാൻ നിൽക്കുകയല്ല, അവർക്ക് മറ്റ് വിഷയങ്ങളുണ്ട്, ഖബറിൽ ചോദ്യമുണ്ട്, അവരുടെ ശിക്ഷയോ അല്ലെങ്കിൽ സുഖങ്ങളോ അനുഭവിക്കുന്നുണ്ടാകും. അതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തേത്, അവർക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമില്ല, മരണത്തോടുകൂടി അമലുകൾ മുറിഞ്ഞുപോയി, അല്ലെങ്കിൽ തന്നെ അള്ളാഹുവിന് അനുവാദമില്ലാതെ ശുപാർശ നടക്കുകയില്ല. മൂന്നാമത്തേത്, മരിച്ചുപോയി അവർക്ക് കേൾക്കാൻ തന്നെ സാധിക്കുകയില്ല. നാലാമത്തെ മറുപടി, മരിച്ചുപോയ ഒരാൾ ഇനി മരണത്തിന് ശേഷം ശുപാർശ പറയും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ആളുകൾ മഹ്ഷറിൽ വെച്ച് ശുപാർശ പറയും. അതാർക്ക് വേണ്ടിയാണ് ശുപാർശ ചെയ്യുക? അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക്. അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുവാദത്തോടുകൂടി മഹാന്മാരായ ആളുകൾ, നബിമാരും സ്വാലിഹ്യങ്ങളും ഒക്കെ ശുപാർശ പറയും. പക്ഷേ ഈ മഹാന്മാരോട് ചോദിച്ചവർക്ക് വേണ്ടിയാണോ ശുപാർശ പറയുന്നത്? അത് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ യാതൊരു തെളിവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞതേ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച്, സ്വാലിഹായി ജീവിച്ച, തൗഹീദോടുകൂടി ജീവിച്ച ആളുകൾക്ക് വേണ്ടി അള്ളാഹു ആദരിച്ച മഹാന്മാർ ശുപാർശ പറയുമെന്ന് മാത്രം. അങ്ങനെ ശുപാർശ കിട്ടാൻ വേണ്ടി ഈ ശുപാർശകരോട് ചോദിക്കുക എന്നുള്ള സമ്പ്രദായം, അത് ദുനിയാവിലെ അവസ്ഥയോട് ക്രിയാസാക്കിയതാണ്. അല്ലെ, ദുനിയാവിൽ നമുക്ക് വേണ്ടി ഒരാൾ റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അയാളോട് പോയിട്ട് ചോദിക്കണം. അങ്ങനെയുള്ള പരിപാടിയല്ല ആഖിറത്തിലുള്ളത്. ആഖിറത്തിൽ ഇങ്ങനെ ഓരോരുത്തർ പോയിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയുമെന്ന് ചോദിച്ചിട്ട് അയാൾ പോയിട്ട് ശുപാർശ പറയുക, അങ്ങനെ ഒരു സംവിധാനമില്ല. നേരെ മറിച്ച്, തൗഹീദുള്ള മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ, അവരുടെ അടുത്ത് എന്തെങ്കിലും പൊറുക്കപ്പെടാത്ത കബീറത്തുകൾ വൻപാപങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശുപാർശ പറയാൻ അള്ളാഹു തീരുമാനിക്കും. എന്നിട്ട് അള്ളാഹു തീരുമാനിച്ചവരോട് അവനത് പറയും. അതാണ് പരലോകത്ത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശുപാർശ ചോദിക്കുക എന്നുള്ള സമ്പ്രദായം, അത് പരലോകത്ത് പോലും നടക്കുന്നില്ല. പിന്നെ ദുനിയാവിൽ വെച്ച് മരിച്ചുപോയി മഹാന്മാരോട് നമ്മൾ ചോദിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം ബാത്തിലാണ് എന്നത് വളരെ വ്യക്തമാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അന്ന ഹാദൽ ഖൗൽ ഖൗലുൽ കുഫാരി സാബിഖൻ, മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ കാഫിറുകളുടെ വാക്ക് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവർ ശുപാർശകരാണ് എന്ന് പറഞ്ഞാൽ മക്കാ മുശ്രിക്കുകൾ എന്താണോ പറഞ്ഞത്, ഹാ ഉലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയാനുള്ളവരാണ് ഇവർ എന്ന് പറഞ്ഞത്, അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ഫഖ്റ അലൈഹി ഖൗലഹും, മക്കാ മുശ്രിക്കുകളുടെ വാക്കിനെ കുറിച്ച് വല്ല സംശയമുണ്ടെങ്കിൽ നീ ഓതിക്കൊടുത്തുകൊള്ളുക, അവർക്ക് പറഞ്ഞു കൊടുക്കുക. സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്ത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർജിബൂന ഇലല്ലാഹി സുൽഫ, നോക്കൂ, നിങ്ങൾ അറബി ഭാഷയിൽ മാത്രം എന്ന് പറയാനുള്ള പ്രയോഗമാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർജിബൂന, മാ എന്ന് കഴിഞ്ഞിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഈ മഹാന്മാരെ ആദരിച്ച് ബഹുമാനിച്ച് അവരുടെ മുന്നിൽ താഴ്മ കാണിച്ച് അവരിൽ നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഷഫാഅത്ത് മാത്രം. ഇല്ലാ ലിയുഖർജിബൂന, ഞങ്ങളെ അടുപ്പിക്കണം, ഇലല്ലാഹി, അള്ളാഹുലേക്ക്, വേറെ ഒരു ഉദ്ദേശവുമില്ല. അതാണ് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. അതുപോലെ ഹാ ഉലാ ഇഷുഫഅഉന ഇൻദല്ലാഹ്, സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്ത്, ഈ ആയത്തുകൾ അവർക്ക്, ഈ പറയുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊള്ളുക. ഇത്രയാണ് ഈ ശുപാർശ വാദത്തിന്, ഷഫാഅത്ത് വാദത്തിന് മറുപടിയായി ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അല്ലാഹു തആല ആലം, വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.